مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمني رأي سهودرنغلي ഇസ്ലാമിക വിശ്വാസം അഖീദ പഠിപ്പിക്കുന്ന അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നാം വിശദീകരിച്ചു വരുന്നത്. നമ്മുടെ ഈ സദസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം എല്ലാവരും ഓർക്കേണ്ട കാര്യം, ഏതൊരു ദീനിയായ സദസ്സിലേക്കും വന്നിരിക്കുന്നതിന് മുൻപ് നാം സ്വന്തം ഹൃദയത്തെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യം നിയ്യത്താണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ സ്വീകരിക്കപ്പെടുന്നത് ബിന്നിയ്യാത്ത്, നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. വഇന്നമ ലികുല്ലി മ്രിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതെന്താണോ, അവൻ നിയ്യത്ത് വെച്ചതെന്താണോ അതാണ് ഉണ്ടായിരിക്കുക. എവിടെ നമ്മൾ ഇരിക്കുന്ന ആളുകൾ അവരെല്ലാവരും ഒരേ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ഓരോരുത്തരുടെയും നിയ്യത്തിന് അനുസരിച്ച് പ്രതിഫലത്തിൽ വർധനവും കുറവുമുണ്ടായിരിക്കും. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, റുബ് അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ, എത്രയോ വലിയ വലിയ പ്രവർത്തനങ്ങൾ നിയ്യത്ത് ശ്രദ്ധിക്കാത്തത് കാരണത്താൽ അല്ലാഹുവിന്റെ അരികിൽ ചെറുതായി പോകുന്നു. ورب عمل صغير تعظمه النية, എത്രയോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നിയ്യത്ത് കാരണത്താൽ വലുതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ, അയാൾ സ്വർഗത്തിൽ പോകാനുള്ള കാരണം യാത്രക്കിടയിൽ ഒരു കിണറ്റിൽ ഇറങ്ങി വെള്ളം കുടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരു നായയെ കണ്ടു. അത് ദാഹിച്ച് അവശനായി മണ്ണ് കപ്പി നടക്കുന്നതാണ് കാണുന്നത്. തൻ്റെ ഷൂസിൽ കുറച്ച് വെള്ളമെടുത്ത് ആ നായക്ക് കൊടുത്തു. അയാൾ അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, പ്രവർത്തനം ചെറുതാണ്, പക്ഷെ അയാളുടെ നിയ്യത്താണ് ആ പ്രവർത്തനത്തെ വലുതാക്കിയത്. മസ്ജിദുകളിൽ ദീൻ പഠിക്കാനിരിക്കുക എന്നത് മഹത്തരമായ ഇബാദത്താണ്. എന്നാൽ ഓരോരുത്തരും അവരവരുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനത്തെ ഇനിയും വലുതാക്കാൻ അവർക്ക് സാധിക്കും. ദീൻ പഠിക്കുക എന്നത് മഹത്തരമായ ഇബാദത്താണ്, ചെറിയ കാര്യമല്ലാതെ. സഹാബികളിൽപ്പെട്ട ചിലർ, സലഫുകളിൽപ്പെട്ട ചിലർ അവർ പറഞ്ഞതായി കാണാം, إني لأحب أن أتعلم مسألة أو لأن أتعلم مسألة أحب إلي من أن أصلي نافلة. സുന്നത്തായ ഒരു നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ദീനിലെ ഒരു വിഷയം പഠിക്കുക എന്നതാണ്. ഒരു ചെറിയ കാര്യമല്ല, വലിയ ഇബാദത്താണ്. പണ്ഡിതന്മാർക്കിടയിൽ ഫർദായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ഇബാദത്ത് ഏതാണ് എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, യുദ്ധമാണ്. മറ്റു ചിലർ പറഞ്ഞു രാത്രിയിലുള്ള നിസ്കാരമാണ്. അനേകം പണ്ഡിതന്മാരുടെ അഭിപ്രായം ദീൻ പഠിക്കലാണ് എന്നെ. ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഫർദായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ദീൻ പഠിക്കലാണ്. ഈ നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനു പുറമെ ഓരോരുത്തർക്കും അവരവരുടെ നിയ്യത്തുകൾ വർദ്ധിപ്പിക്കാം. ഉദാഹരണത്തിന്, മസ്ജിദിൽ ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നത് മഹത്തരമായ ഇബാദത്താണ്, വലിയ ഇബാദത്താണ്. ഈ ഇരുത്തത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഇശാഉ കൂടി പ്രതീക്ഷിച്ചാൽ, അതിലെ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിച്ചാൽ അത് മറ്റൊരു ഇബാദത്താണ്. ഇങ്ങോട്ട് നമ്മൾ വന്നെത്തിയതിൽ മസ്ജിദിൽ കുറച്ചുനേരം സമയം ചിലവഴിക്കുക, അള്ളാഹുവിന്റെ ഭവനത്തിൽ കുറച്ചുനേരം ഇഅ്തികാഫിരിക്കുക എന്ന നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതിയാൽ അത് മറ്റൊരു ഇബാദത്താണ്. കാരണം ഈ സമയം നമ്മൾ ഇബാദത്തിൽ മാത്രമാണ്. ഇഅ്തികാഫ് എന്നാൽ മസ്ജിദിൽ കുറച്ചുനേരം ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കലാണ്. അതിനോടൊപ്പം മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അവരെ പരസ്പരം കാണാനും അവരുമായി പരിചയം പുതുക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് ഒരാൾ നിയ്യത്ത് വെച്ചാൽ അത് മറ്റൊരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അൽ മുതഹബ്ബീന ഫില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സന്ദർശിക്കുകയും ചെയ്യുന്നവർ അവർക്ക് മഹത്തരമായ പ്രതിഫലമുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം സദസ്സുകളിൽ ഇരിക്കുന്നവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും, അവരുടെ തിന്മകൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ് എന്ന് അനേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു എന്റെ തെറ്റുകൾ പുറത്തു നൽകട്ടെ എന്ന ഉദ്ദേശത്തിൽ നീ ഇവിടെ ഇരുന്നാൽ നിനക്ക് വീണ്ടും പ്രതിഫലമുണ്ട്. ഇങ്ങനെ ഒരാളുടെ നീയത്ത് എത്രമാത്രം വർദ്ധിക്കുന്നു അത്രയുമാത്രം അയാളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഉലമാക്കൾ അറിവുള്ളവർ അവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് പ്രവർത്തനങ്ങളുടെ ക്ഷീണിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അവരുടെ നീയത്ത് കൊണ്ടുകൂടിയാണ്. ഒരു ചെറിയ പ്രവർത്തനം ചിലപ്പോൾ ദുന്യവിയായ പ്രവർത്തനമായിരിക്കും, പക്ഷെ അവരുടെ നീയത്ത് കൊണ്ട് അതുകൂടി അവർ ഇബാദത്തിന്റെ പരിധിയിലേക്ക് വരുത്തും. ഒരു മുസ്ലിമായ ഒരാൾ അയാൾക്കൊരു സന്തോഷം പകർന്നു നൽകി, അതൊരു ഇബാദത്താണ്, വലിയ ഇബാദത്തുകളിൽ ഒന്നാണ്. നമ്മൾ എത്രയോ പേർ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ കാണും, അവരോട് തമാശ പറയും, അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയും, അതൊരു ഇബാദത്താണ്. പക്ഷെ നമുക്ക് നീയത്തുണ്ടാകണമെന്ന് മാത്രം. അപ്പോൾ ഇത്തരം സദസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നീയത്തിന്റെ കാര്യം എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. നാളെ പരലോകത്ത് അതിന്റെ വില നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അൽ-ഉസൂൽ സനാസ എന്ന ഗ്രന്ഥം, അതിന്റെ ആദ്യ ഭാഗത്തിൽ കുറച്ച് ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഷെയ്ഖ് അവർ പറയുന്നു, اعلم رحمك الله انه يجب علينا تعلم اربع مسائل. നീ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ മേൽ കാരുണ്യം ചൊരിയട്ടെ, انه يجب علينا تعلم اربع مسائل, നാല് വിഷയങ്ങൾ പഠിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അതിലൊന്നാമത്തെ കാര്യം അൽ ഊല അൽ ഇൽം, ഒന്നാമത് പഠിക്കേണ്ടത് പഠിക്കണമെന്നാണ്. എന്താണ് പഠിക്കേണ്ടത്? അതാണ് പിന്നീട് അദ്ദേഹം വിവരിച്ചത്. മഅ്രിഫത്തുല്ലാഹ് വമഅ്രിഫത്തു നബിയ്ഹ് വമഅ്രിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിയലാണ്. എന്താണ് അല്ലാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അറിയലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിയുക എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണ്? അള്ളാഹു ആരാണ്? എങ്ങനെയാണിത് പഠിക്കുക? അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ പഠിക്കുക, അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ സിഫാത്തുകളിലൂടെ അള്ളാഹു ആരാണ് എന്ന് പഠിക്കുക. വലിയ മഹത്തരമായ അറിവാണ്. അല്ല, അറിവുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, ഏറ്റവും മഹത്തരമായ അറിവ് അള്ളാഹു ആരാണ് എന്ന് പഠിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നല്ല, മറിച്ച് അല്ലാഹു തിരഞ്ഞെടുത്ത 99 നാമങ്ങൾ അവനുണ്ട്. മൻ അഹ്സാഹ ദഖല അൽ ജന്ന, സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയാണിത്. മൻ അഹ്സാഹ, അത് ഒരാൾ പഠിക്കുകയും അതിന്റെ അർത്ഥം ഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്താൽ ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നത് സ്വർഗത്തിൽ പോകാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വഴി പറഞ്ഞു തരുന്നു. 99 നാമങ്ങളുണ്ട്, അത് ഏതാണെന്ന് അറിയുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുക, ദഖല അൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, ഏത് ഖുർആനിന്റെ പേജുകളിലെ വളരെ കുറഞ്ഞ പേജുകൾ ഒഴിച്ചു നിർത്തിയാൽ ഖുർആനിന്റെ മിക്ക പേജുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളുണ്ട്. വഅലമു അന്നല്ലാഹ ഗഫൂറു റഹീം, ഇന്നല്ലാഹ ഗഫൂറു റഹീം, ഇന്നല്ലാഹ അസീസുൻ ഹകീം. ഖുർആനിലെ മിക്ക ആയത്തുകളും അവസാനിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ നാമങ്ങൾ കൊണ്ട്, ഈ വിശേഷണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാണ് എന്ന് മനസ്സിലാക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്കുള്ള ബാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു ആരാണ് എന്ന് പഠിച്ചതിന് ശേഷം അല്ലാഹുവിനോട് എനിക്കുള്ള ബാധ്യത എന്താണ്? ഞാൻ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പെരുമാറേണ്ടത്? ഇത് ഏറ്റവും വലിയ ബാധ്യതയാണ്. ഇന്ന് ജനങ്ങളിൽ പലരും ഈ ബാധ്യതയെ നിസ്സാരവൽക്കരിക്കുന്നവരാണ്. ഒരാൾ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ നല്ല സ്വഭാവത്തിലാണ്, നല്ല പെരുമാറ്റമുണ്ട്, അവൻ നിസ്കരിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇബാദത്ത് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അല്ലാഹുവിന് അനുസരിച്ചില്ലെങ്കിലും വേണ്ടില്ല, അവൻ നല്ലവനാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നേരെ തിരിച്ചാണ്. ഒരാൾ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറി, അല്ലാഹുവിനോട് അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ അവൻ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് എങ്കിൽ അവനേക്കാൾ വലിയ അതിക്രമി മറ്റൊരാളുമില്ല. അല്ലാഹുവിനോടുള്ള ബാധ്യത, അതാണ് ഏറ്റവും വലിയ ബാധ്യത, ഏറ്റവും വലിയ കാര്യം അതാണ്. കാരണം നിനക്ക് എന്തൊരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അവനോടുള്ള ബാധ്യതയിൽ നീ കുറവ് വരുത്തിയാൽ എന്നേക്കാൾ വലിയ അതിക്രമി മറ്റൊരാളില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒന്നാമത്തെ ബാധ്യത, അത് ഇല്ലാതെയാക്കുക എന്നത്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഏറ്റവും വലിയ അതിക്രമമാണ്. രണ്ടാമത് അല്ലാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്കുള്ള ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിയലാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. ഒന്നാമത് അല്ലാഹുവിനെ അറിയുക, രണ്ട് അല്ലാഹുവിനോടുള്ള എന്റെ ബാധ്യത എന്താണെന്ന് മനസ്സിലാക്കുക, മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. ഒന്നാമത്തേത് അല്ലാഹുവിന് അറിയലാണ്, തൗഹീദാണ്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ, നിസ്കാരം പോലുള്ള വാജിബാത്തുകൾ നിർവഹിക്കലാണ്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പം തേടാൻ സുന്നത്തുകൾ കൊണ്ട് പ്രാവർത്തികമാക്കലാണ്. ഇത് മൂന്നുമാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാഹുവിനെ അറിയുക, അവനോടുള്ള ബാധ്യതകൾ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള, അവന്റെ അടുക്കലേക്ക് സാമീപ്യം ലഭിക്കാൻ കാരണമാകുന്ന കാര്യം എന്താണ് എന്ന് അറിയുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം വന്ന അറിഫത്തു നബിയ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അറിയുക. മക്കയിൽ ജനിച്ച, 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച, അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കുറിച്ച് അറിയുക, പഠിക്കുക. ഇതാണ് രണ്ടാമത് പഠിക്കേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, ദീനുൽ ഇസ്ലാം, അതിനെക്കുറിച്ച് അറിയുക. എങ്ങനെയാണ് അറിയേണ്ടത്? ബിൽ അദില്ല, തെളിവുകളിലൂടെ, പ്രമാണങ്ങളിലൂടെ. വെറുതെ അവിടുന്ന് ഇവിടുന്ന് കേട്ടറിയലല്ല, മറിച്ച് ബിൽ അദില്ല, തെളിവുകൾ കൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട് ദീനിനെ മനസ്സിലാക്കുക. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിന്റെ അടിത്തറകൾ, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന നിയമങ്ങൾ, തൗഹീദ് പോലുള്ള കാര്യങ്ങൾ. അതിൽ കേവല തഖ്ലീദ്, അന്ധമായ അനുകരണം, അത് മതിയാവുകയില്ല. തെളിവ് മനസ്സിലാക്കണം. എന്റെ വാപ്പ അങ്ങനെ ചെയ്തിരുന്നു, എന്റെ വാപ്പാന്റെ വാപ്പ അങ്ങനെ ചെയ്തിരുന്നു, എന്റെ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെയാണ് കണ്ടത്, ഉസ്താദ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് പറ്റില്ല. ദീനിന്റെ ഏറ്റവും അടിത്തറകൾ, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, അത് തെളിവ് കൊണ്ട് മനസ്സിലാക്കിയിരിക്കണം. തെളിവ് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും അതിന്റെ തെളിവ് ഇന്ന ഇന്നടുത്ത് ഉണ്ട്, ഇന്ന ഇന്നതൊക്കെയാണ് അതിന്റെ തെളിവ് എന്ന് അവൻ തെളിവോടുകൂടി മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീനിന്റെ അടിത്തറകൾ തെളിവ് കൊണ്ട് മനസ്സിലാക്കുക എന്നത് നിർബന്ധമാണ്. അതിൽ തഖ്ലീദ്, അന്ധമായ അനുകരണം പറ്റില്ല. എന്നാൽ മറ്റു വിഷയങ്ങൾ, അതിൽ താഴെയുള്ള കാര്യങ്ങൾ, അത് ഒരാൾക്ക് അയാളുടെ അവസ്ഥ പോലെ ചിലപ്പോൾ തഖ്ലീദ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരാൾ സാധാരണക്കാരനാണ്, അയാൾക്ക് അറബി അറിയില്ല, അയാൾക്ക് ദീനിയായ നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനുള്ള കഴിവില്ല എങ്കിൽ അയാൾക്ക് അയാൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനോട് അയാളുടെ ദീനിന്റെ വിഷയങ്ങൾ ചോദിച്ചറിയാം. അയാൾ പറഞ്ഞു തരുന്നത് പ്രകാരം പ്രവർത്തിക്കാം. അതിന്റെ ഓരോന്നിന്റെയും തെളിവ് അയാൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അയാൾക്ക് വിശ്വസ്തനായ പണ്ഡിതന്മാരെ അയാൾക്ക് പിൻപറ്റാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റസൂലിനെ അറിയുക, അള്ളാഹുവിന്റെ ദീൻ തെളിവുകൾ കൊണ്ട് പഠിക്കുക. അസ്സാനിയതു, നാല് കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് പഠിക്കുക എന്നതാണ്. രണ്ടാമത്തേത് അൽ അമലു ബിഹി, പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. പഠനം വെറും പഠിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പഠനത്തിന്റെ ലക്ഷ്യം പ്രവർത്തനമാണ്. പ്രവർത്തനമില്ല എങ്കിൽ, അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അവനാ പഠിക്കുന്നത് അവന് ഉപദ്രവകരമാണ്, നാളെ അവന് പ്രയാസമുണ്ടാക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. ഈ സിറാത്തുൽ മുസ്തഖീം ആരുടെ മാർഗമാണ്? صراط الذين انعمت عليهم, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. നീ നിഅമത്ത് ചൊരിഞ്ഞവർ ആരെയാണ് അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞത്? اولئك الذين اولئك الذين ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. الله نعمت جورിഞ്ഞവർ, الله അനുഗ്രഹിച്ചവർ നബിമാരാണ്, സദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. ഇവരെയൊക്കെ നിങ്ങൾ നോക്കൂ, അവർ പഠിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്. നബിമാർ അറിഞ്ഞത് പ്രാവർത്തികമാക്കിയവരാണ്. സിദ്ദീഖുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ നേതാവാണ്, അറിഞ്ഞത് പ്രാവർത്തികമാക്കിയവരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകും അൽ യൗമ സായിമൻ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരനായി ഉള്ളത്? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാനുണ്ട്. നിങ്ങൾ ഇലാരാണ് ഇന്ന് ഒരു ജനാസയെ പിൻപറ്റിയത്? ഞാനുണ്ട്. നിങ്ങൾ ഇലാരാണ് ഇന്ന് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തത്? ഞാനുണ്ട്. നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിച്ചത് പ്രാവർത്തികമാക്കിയ വ്യക്തിയായിരുന്നു. വശുഹജാ, മൂന്നാമത്തെ വിഭാഗം ഷുഹജാക്കളാണ്. അവർ പഠിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്, അതിനുവേണ്ടി ജീവൻ നൽകിയവരാണ്. വസ്സാലിഹീൻ, സാലിഹ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? സൽക്കർമ്മം പ്രവർത്തിച്ചവനാണ്, അവനെയാണ് സാലിഹ് എന്ന് പറയുന്നത്. ഇവരൊക്കെ പഠിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്. ശേഷം രണ്ട് വിഭാഗം ആളുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കൊണ്ട് രക്ഷ ചോദിപ്പിക്കുന്നു. ആരൊക്കെയാണവർ? ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ഒന്നാമത്തെ വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കോപത്തിന് പാത്രീഭൂതരായവരാണ്. അതിൽ ഒന്നാമത് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാരാണ്? യഹൂദന്മാരാണ്. എന്താണ് യഹൂദന്മാർക്ക് പറ്റിയ പിഴവ്? എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ കോപം ബാധിച്ചത്? അവർക്ക് സത്യം എന്താണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്. തൗറാത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ യഅറിഫൂനഹു കമാ യഅറിഫൂന അബ്നാഅഹും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം അവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാവുന്ന, സ്വന്തം കുട്ടികളെ അവർക്ക് അറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശരിയായ നബിയാണോ റസൂൽ എന്ന് അവർക്ക് അറിയാം. പക്ഷെ അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല, അത് പിൻപറ്റാൻ അവർ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജൂതനായ ഒരു കുട്ടി അസുഖമായി കിടക്കുമ്പോൾ അവന്റെ അരികിൽ ചെന്നു, സന്ദർശിക്കാൻ ഒരു വീട്ടിൽ ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, അസ്ലിം, മുസ്ലിമാകെന്ന് പറഞ്ഞു. ഈ കുട്ടി അടുത്ത് നിൽക്കുന്ന തന്റെ വാപ്പയെ ഇങ്ങനെ നോക്കുകയാണ്. അയാൾ പറഞ്ഞു, അതിഉ അബൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ എന്ന് പറഞ്ഞു. നോക്കൂ, അയാൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ തന്റെ മകനോട് ഇസ്ലാം സ്വീകരിക്കാൻ അനുവാദം നൽകുന്നത്. പക്ഷെ അവരത് സ്വീകരിച്ചോ? അവരത് സ്വീകരിച്ചില്ല. യഹൂദരിൽ എത്രയോ പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, ലൗ ആമന ബി അശറതു മിനൽ യഹൂദ് ലആമന ബി അൽ യഹൂദ്, മദീനയിലുള്ള യഹൂദരിൽപ്പെട്ട 10 പുരോഹിതന്മാർ അവരെന്നിൽ വിശ്വസിച്ചാൽ ബാക്കിയുള്ള യഹൂദരെല്ലാം എന്നിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. പുരോഹിതന്മാർ സത്യം മനസ്സിലായിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. സുബ്ഹാനല്ലാഹ്, അറിഞ്ഞിട്ടും അവർ പ്രാവർത്തികമാക്കിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോപം അവരെ ബാധിക്കുകയുണ്ടായി. രണ്ടാമത്തെ വിഭാഗം ആളുകളാരാണ്? വലദ്ദാലീൻ, അവർ വഴികേടിലായ ആളുകളാണ്, വഴിതെറ്റിപ്പോയ ആളുകളാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നസാറാക്കളാണ്. എന്തുകൊണ്ടാണ് നസാറാക്കൾ വഴികേടിലായവരാണ് എന്ന് പറഞ്ഞത്? അവരുടെ കയ്യിൽ ഇഞ്ചിയിലില്ല, അള്ളാഹു നൽകിയ ഗ്രന്ഥം അത് അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് അവരുടെ കൈകളിൽ ഇരിക്കുന്ന ഇഞ്ചിയിൽ പുതിയ നിയമം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയതല്ല എന്ന കാര്യം അവർ തന്നെ സമ്മതിക്കുന്നതാണ്. അത് പിന്നീട് വന്ന ആളുകൾ എഴുതിയതാണ്. അള്ളാഹു അവതരിപ്പിച്ച് നൽകിയ ഇഞ്ചിയിൽ അത് അവരുടെ പക്കലില്ല. എന്നാൽ ഈ അറിവില്ലാതിരുന്ന ആളുകളായിട്ടും അവർ തങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും അവരുടെ വികാരങ്ങൾ കൊണ്ടും പല ആരാധനകളും പുതുതായി ഉണ്ടാക്കി. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നസാറാക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ, വറഹ്ബാനിയതന ഇബ്തദഊഹ, അവരാണ് ബ്രഹ്മചര്യം ഉണ്ടാക്കിയത്. കല്യാണം കഴിക്കുന്നില്ല എന്ന ബ്രഹ്മചര്യം ഉണ്ടാക്കിയത് നസാറാക്കളാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. എന്താണ് ഈ ചെയ്യുന്നത്? വിവാഹം കഴിക്കാതെ പിടിച്ചുവെക്കാണ്. മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രകടമായി നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവന്റെ ശാരീരികമായ വൈകാരികതകൾ. അതിനെയാണ് അവർ പിടിച്ചു കെട്ടുന്നത്. അത് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ വിവാഹം കഴിക്കില്ല, ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടില്ല. അവർ അറിവില്ലാതെ പ്രവർത്തിച്ചു, അങ്ങനെ വഴികേടിലായി. മറ്റുള്ളവർ അറിവുള്ളവരായിരുന്നു, പക്ഷേ ആ അറിവനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് അവർ വഴികേടിലായി. ഈ രണ്ടു മാർഗങ്ങളിൽ നിന്നും നിസ്കാരത്തിൽ നാം രക്ഷ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത്, മൻ ഫസദ മിൻ ഉലമാഇനാ ഫഫീഹി ശബഹും മിനൽ യഹൂദ്. മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ അവർ പിഴച്ചു പോവുകയാണ് എങ്കിൽ അവർക്ക് യഹൂദരോടാണ് സാദൃശ്യമുള്ളത്. അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ അതിനെതിരെ പറഞ്ഞാൽ, അതിനെതിരെ പ്രവർത്തിച്ചാൽ അവൻ യഹൂദരോടാണ് സാദൃശ്യം വെക്കുന്നത്. വമൻ ഫസദ മിൻ ഉബ്ബാദിനാ ഫഫീഹി ശബഹും മിനൽ നസാറ. എന്നാൽ അറിവില്ലാത്ത പാമര ജനങ്ങൾ, അവർ പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പിഴച്ചുപോയാൽ അവർ നസാറാക്കളോടാണ് സദൃശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടും വടികേടാണ്, രണ്ടും വടികേടാണ്. ഇതിലേതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലത് എന്ന് പറയേണ്ടതില്ല. ഒരാൾ പഠിക്കുന്നതിൽ കുറവ് വരുത്തിയാൽ അവൻ തെറ്റുകാരനാണ്, ഒരാൾ പഠിച്ചിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ തെറ്റുകാരനാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അമലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്. സലഫുകൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞതായി കാണാം, കുന്നാ ലാ നതജാവസു 10 ആയത്തിൻ. ഞങ്ങൾ ഖുർആൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ 10 ആയത്തുകൾ, അതിൽ കൂടുതൽ പഠിക്കാറുണ്ടായിരുന്നില്ല ഒരു സമയം. ഞങ്ങൾ അറിവും പ്രവർത്തനവും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. പഠിക്കും, അത് പ്രാവർത്തികമാക്കും, അത് ശീലമാക്കും, അതിനുശേഷം അടുത്ത് പഠിക്കും. ഇന്ന് നമ്മളിൽ പലരുടെയും ഹൃദയത്തിലേക്ക് ഹൃദയ കാഠിന്യം കടന്നു വരുന്നതിന്റെ ഒരു കാരണം പഠിച്ചത് പ്രവർത്തിക്കാത്തതാണ്. കുറേ വിവരമുണ്ട്, പക്ഷെ നമ്മൾ അമൽ ചെയ്യുന്നത് വളരെ കുറച്ചാണ്, വളരെ കുറച്ചാണ്. സുബ്ഹാനല്ലാഹ്. അൽ ഇമാം അസ്-സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് വളരെ മനോഹരമായ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ മനുഷ്യർക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന അറിവ് അത് ആകെ കുറച്ചാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിത്തന്ന ആ അറിവിൽ നമ്മൾ പഠിക്കുന്ന അറിവ് വളരെ കുറവാണ്, അത് അതിനേക്കാൾ കുറവാണ്. അതിലെല്ലാം നമ്മൾ പഠിക്കുന്നില്ല. അള്ളാഹു അവതരിപ്പിച്ച അറിവിൽ വളരെ കുറച്ചേ പഠിക്കുന്നു. ആ പഠിച്ച അറിവിൽ, വളരെ കുറഞ്ഞ അറിവിൽ നമ്മൾ അമൽ ചെയ്യുന്ന അറിവ് എടുത്തു നോക്കിയാൽ അതിനേക്കാൾ കുറവാണ്. അതിൽ തന്നെ റിയാഉം സുംഅത്തും മറ്റ് മോശമായ ഉദ്ദേശങ്ങളും വന്നു പറ്റിയ അമലുകൾ എടുത്തു നോക്കിയാൽ ബാക്കി വെച്ചാൽ വളരെ കുറച്ചറിവുണ്ട്, പ്രവർത്തനമേ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന ചിന്ത അവിടെ അവസാനിക്കും. നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ചാണ്. ആ കുറച്ചിൽ തന്നെ, ആ വളരെ കുറഞ്ഞ പ്രവർത്തനങ്ങളിൽ തന്നെ എത്രമാത്രം ന്യൂനതകളില്ലാത്തത് ഉണ്ടായിരിക്കുമെന്ന് നുള്ളിപ്പുറക്കി നോക്കിയാൽ അത് വളരെ കുറച്ചായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിച്ചത് അമലാക്കുക, പഠിച്ചത് പ്രാവർത്തികമാക്കുക. അങ്ങനെ പഠിച്ചത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിൽ ബറക്കത്തുണ്ടാവുകയുള്ളു. ചില ആളുകൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അവർക്ക് നൽകാനുള്ള ഒന്നാമത്തെ ഉപദേശങ്ങളിൽ പെട്ടത് നീ പഠിച്ചത് അമലാക്കി നോക്കുക എന്നതാണ്. പഠിച്ചത് അമലാക്കിയാൽ സലഫുകളിൽ പലരും പറഞ്ഞതുപോലെ കുന്നാ നസ്തഈനു ഫിൽ ഹിഫ്ളി ബിൽ അമൽ, ഞങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനു വേണ്ടി എന്താണോ ആ മനഃപ്പാഠമാക്കുന്ന കാര്യം അത് അമലാക്കി നോക്കാറുണ്ടായിരുന്നു. അമലാക്കി നോക്കിയാൽ നമ്മൾ അമലാക്കിയ കാര്യം ഓർമ്മയിൽ നന്നായിരിക്കും. സലഫുകളിൽ അനേകം പേർ പറഞ്ഞതുപോലെ ഹതഫൽ ഇൽമു ബിൽ അമൽ വനജബ വഇല്ലർതഹൽ, വിജ്ഞാനം, നമ്മൾ നേടുന്ന അറിവ് അത് നമ്മുടെ പ്രവർത്തനത്തെ അന്വേഷിക്കുന്നുണ്ട്, അതിനെ ഒളിച്ചു തേടുന്നുണ്ട്. നമ്മൾ തേടിയ ഓരോ അറിവും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ഇത് അമലാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വഇൻ അജാബ് ആ വിളിക്ക് നാം ഉത്തരം നൽകുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ആ അറിവ് അവിടെ നിൽക്കും. ഓ ഇല്ല ഫർത്തഹൽ, ഇല്ലെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് പഠിച്ചത് അമലാക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പഠിച്ച കാര്യങ്ങൾ അമലാക്കുന്നില്ല എങ്കിൽ എന്താണ് അവന്റെ അവസ്ഥ? പണ്ഡിതന്മാർ പറഞ്ഞു, ചില കാര്യങ്ങൾ പഠിച്ചിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. അതിൽപ്പെട്ടതാണ് തൗഹീദ്. ഒരാൾ തൗഹീദ് പഠിച്ചിട്ടുണ്ട്, അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ അവൻ ഇസ്ലാമിൽ പുറത്തു പോകും, മുശ്രിക്കാൻ. അതുപോലെ തന്നെ നിസ്കാരം, നിസ്കരിക്കണമെന്ന് ഒരാൾക്കറിയാം, എന്നിട്ട് അവൻ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നത് എത്രയോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽപ്പെട്ടതാണ്. അല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും തർക്കുസ് സലാ, നമുക്കും അവർക്കും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരമാണ്, നിസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ്. അവരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കീങ്ങളെയാണ്. മുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫറായിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഉപേക്ഷിക്കുന്നത് കുഫറാണ് എന്ന് സഹാബികൾ നിസ്കാരത്തിന്റെ കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും അങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫറാണ് എന്ന് വിധിച്ചിരുന്ന സഹാബികൾ ധാരാളം പേരുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ അത് സഹാബികൾക്കിടയിലുള്ള ഇജ്മാ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു നിസ്കാരം ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ ചില ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരം അതോടുകൂടി അവരുടെ വിവാഹബന്ധം വേർപ്പെട്ടു. മുശ്രിക്കാൻ, മുസ്ലിമായ സ്ത്രീയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ അവൻ അർഹതയില്ല, അതോടുകൂടി അവന്റെ വിവാഹബന്ധം മുറിഞ്ഞു. അതോടുകൂടി അവൻ പിന്നെ മരിച്ചാൽ മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ അവനെ മറമാടാൻ പാടില്ല, അവനെ വേറെവിടെയെങ്കിലും കൊണ്ട് മറമാടും, മുസ്ലിമീങ്ങളോടൊപ്പം അവനെ മറമാടാൻ പാടില്ല. അവൻ മരിച്ചാൽ അവന്റെ സ്വത്ത് അവന്റെ മക്കൾ അനന്തരമായി എടുക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ അവരുടെ സ്വത്ത് ഇവന് അനന്തരമായി കൊടുക്കാനും പാടില്ല. ഇത്ര ശക്തമായി വരെ ഉലമാക്കളിൽ, പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പഠിച്ച ഇൽമിൽ ചിലത് ഉപേക്ഷിച്ചാൽ കുഫ്റാണ്, മറ്റു ചിലത് ഉപേക്ഷിക്കുന്നത് ഹറാമാണ്. ഉദാഹരണത്തിന് വാജിബായ കാര്യങ്ങൾ, സകാത്ത്, റമദാനിലെ നോമ്പ്, ഇങ്ങനെയുള്ളത് ഒരാൾ അറിഞ്ഞിട്ടും ഉപേക്ഷിച്ചാൽ അത് ഹറാമാണ്. മറ്റു ചിലത് ഉപേക്ഷിക്കുക എന്നത് മക്രൂഹാണ്. ഉദാഹരണത്തിന് ഒരാൾ ഒരു സുന്നത്ത് ഓർമ്മയുണ്ടായിരിക്കെ ബോധപൂർവം ഉപേക്ഷിച്ചാൽ അത് മക്രൂഹാണ്. ഒരാൾ ഒരു കാര്യം, ഉദാഹരണത്തിന് ചെരുപ്പ് ധരിക്കാൻ പോവാണ്, അപ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വന്നു, ദാ വലത് കാലിൽ ആദ്യമിട എന്നത് സുന്നത്താണ്. അത് ഓർമ്മ വന്നതിന് ശേഷവും അവനത് ഉപേക്ഷിക്കുന്നത് മക്രൂഹാണ്. ഇങ്ങനെ ബോധപൂർവം ഉദ്ദേശത്തോടുകൂടി സുന്നത്ത് ഉപേക്ഷിക്കുക എന്നത് മക്രൂഹാണ്. ഇനി ചില അറിവുകൾ ഉപേക്ഷിക്കുക എന്നത് മുബാഹാണ്, അനുവദനീയമാണ്. ഉദാഹരണത്തിന് ചില സുന്നത്തുകൾ ചില സന്ദർഭങ്ങളിൽ ഉപേക്ഷിക്കുക എന്നത് അനുവദനീയമാണ്. ഉദാഹരണത്തിന് ചില സന്ദർഭത്തിൽ ഉപേക്ഷിക്കുക എന്നത് വളരെ ആവശ്യമായി വരും. ഉദാഹരണത്തിന് വുദു എടുക്കുക, വുദു എടുക്കുന്ന സന്ദർഭത്തിൽ 3 തവണ കഴുകുക എന്നത് സുന്നത്താണ്. യാത്രയിൽ കയ്യിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, 3 തവണ ഓരോ അവയവങ്ങളും കഴുകിയാൽ വെള്ളം തീരും, മുഴുവനായി വുദു എടുക്കാൻ പറ്റില്ല. 1 തവണ മാത്രമായി കഴുകിയാൽ അവന് വുദു പൂർത്തീകരിക്കാൻ പറ്റും. ആ സന്ദർഭത്തിൽ 1 തവണ മാത്രമേ കഴുകാൻ പാടുള്ളൂ, 3 തവണ കഴുകാൻ പാടില്ല. അപ്പോൾ ഇൽമ്, അതിൽ ചിലത് ഉപേക്ഷിച്ചാൽ കുഫ്റാണ്, ചിലത് ഉപേക്ഷിച്ചാൽ ഹറാമാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ പദവികളും അവസ്ഥകളുമുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. അസ്സാലിസതു അദ്ദഅവതു ഇലൈ. മൂന്നാമത്തെ കാര്യം നാം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാര്യം അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്. അദ്ദഅവ പ്രബോധനം നടത്തുക എന്നതാണ്. നീ ഒരു കാര്യം പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് മറ്റു ജനങ്ങളെ ക്ഷണിക്കുക എന്നത് നിന്റെ അടുത്ത പദവിയാണ്, അടുത്ത പടിയാണ്. ഒരു മുസ്ലിം അവൻ ദഅവത്തിന്റെ കാര്യത്തിൽ, പ്രബോധനത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അലസതയുള്ളവനാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദീനു അന്നസീഹ. ദീൻ എന്നാൽ നസീഹത്ത്, ഗുണകാംക്ഷയാണ്, മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന ആഗ്രഹമാണ്. ദീൻ എന്നാൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു നസീഹ. ദീൻ എന്നാൽ നസീഹത്താണ്. ഒരു മുസ്ലിം ഇസ്ലാം സ്വീകരിക്കുന്നവൻ, ഇസ്ലാം ഉൾക്കൊള്ളുന്നവൻ, അവൻ ഈ പറഞ്ഞ നസീഹത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. സഹാബികൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ആരോടാണ് നസീഹത്ത് കാണിക്കേണ്ടത്? ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹി. അള്ളാഹുവിനോട് ഗുണകാംക്ഷയുണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അവനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണം, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം. വലി കിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനോട് നസീഹത്തുണ്ടാകണം, അത് പാരായണം ചെയ്യണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം. വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോട് നസീഹത്തുണ്ടായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സുന്നത്ത് പഠിക്കണം, പ്രചരിപ്പിക്കണം, അത് പ്രാവർത്തികമാക്കണം. വലി അയ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട് നസീഹത്തുണ്ടായിരിക്കണം, അവർക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, ഭരണാധികാരികൾ, അവരോട് നസീഹത്തുണ്ടായിരിക്കണം, അവർക്ക് നല്ലത് വരാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന എനിക്ക് നൽകിയാൽ ഞാനത് ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അയാൾ നന്നാകാൻ വേണ്ടി. അയാൾ നന്നായാൽ എത്രയോ ജനങ്ങൾ അതിൻ്റെ ഒപ്പം നന്നാവും, അയാൾ മോശമായാൽ ജനങ്ങൾ അതോടൊപ്പം മോശമാകും. വലി അയ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് നസീഹത്തുണ്ടാകണം, മുസ്ലിം നേതാക്കന്മാരോട്. വലി അയ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹി, അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അവരോട് നസീഹത്തുണ്ടായിരിക്കണം. അപ്പോൾ അവരുടെ അവരോടുള്ള നസീഹത്തിൽ പെട്ടതാണ് അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, അവരെ തിന്മയിൽ നിന്ന് വിലക്കുക എന്ന്, അവരുടെ പരലോകം അവർക്ക് നന്മയായി തീരാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന്. ഇതിൽ നിന്ന് ഒരു മുസ്ലിം ഒരിക്കലും വിട്ടുമാറാൻ പാടില്ല. എപ്പോഴും അവന്റെ മനസ്സിൽ ഈ പറഞ്ഞ നസീഹത്തുണ്ടായിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം സാധ്യമായ രൂപത്തിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല തന്റെ സഹോദരന് താൻ ഇഷ്ടപ്പെടുന്നത് അവനും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ. ഒരു മുസ്ലിം അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ദീനാണ്, അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ദീനാണ്, ഇസ്ലാമാണ്. അത് തന്റെ സഹോദരനും ലഭിക്കണമെന്ന ആഗ്രഹം അവനുണ്ടായിരിക്കണം. അപ്പോൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ മഹത്തരമായ ഇബാദത്താണ്. സലഫുകളിൽപ്പെട്ട ചില ആളുകൾ, അവരോട് ചിലർ പറഞ്ഞു, നിങ്ങൾ മരിക്കുകയാണ് എന്ന് ഉറപ്പു വന്നാൽ, കുറച്ചു സമയം കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും, അല്ലെങ്കിൽ ഇനി ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ, എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ, നിങ്ങൾ അവസാനമായി ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, അൻഷുറുൽ ഇൽം, ഞാൻ ഇൽമു ജനങ്ങൾക്ക് പഠിപ്പിക്കും, ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കും. വളരെ ഗൗരവമുള്ള കാര്യമാണ് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന് വളരെ എളുപ്പമുള്ള കാലഘട്ടമാണ്. ഒരു ചെറിയ കൈ ഒന്ന് ചെറുതായി അമർത്തിയാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നമുക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാലമാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ജനങ്ങളെ നോക്കൂ, ഇത്രയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നന്മയുടെ വഴികൾ എളുപ്പമാക്കിയിട്ടും ആളുകൾ അവർ എന്തിലാണ് ശുഗലായിട്ടുള്ളത് നോക്കൂ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ആളുകൾ ഇലക്ഷന്റെ തിരക്കിലാണ്, രോഗം പേടിച്ചിരുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ വീടുകളിലേക്ക് കയറി ചെല്ലുന്നു, വോട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ചിരി വരുത്തുന്നു മുഖത്ത്, എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റുമതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെയൊക്കെ നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കും, അങ്ങനെയൊക്കെ ആളുകൾ പെരുമാറുന്നു. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? 5 വർഷം അധികാരം കിട്ടാനാണ്. അതിന്റെ ഇടയിൽ ഇയാൾ മരിച്ചുപോയാൽ ആ പറഞ്ഞതൊക്കെ അവിടെ അവസാനിക്കും ചെയ്യും. എന്നാൽ സഹോദര, ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ, അത് 5 വർഷത്തെ കാലാവധിയല്ല. നീ ഇന്ന് മരിച്ചാൽ, ഇസ്ലാമിലായി നീ ഇന്ന് മരിച്ചാൽ നിന്നെ കാത്തിരിക്കുന്നത് അവസാനമില്ലാത്ത സ്വർഗമാണ്. അതിനുവേണ്ടി നമ്മൾ എത്ര പണിയെടുത്തു, അതിനുവേണ്ടി നമ്മൾ എത്ര സംസാരിച്ചു, അതിനുവേണ്ടി നമ്മൾ എത്ര നന്നായി ആളുകളോട് ചിരിച്ചു വർത്തമാനം പറഞ്ഞു. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അവരവരുടെ ദീനിന് നൽകുന്ന പരിഗണന എത്രയാണ് എന്ന് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ജനങ്ങൾ ഇത്തരം അവസാനിച്ചു പോകുന്ന, ഇതൊക്കെ അവസാനിക്കുന്നതാണ്, ഒക്കെ ഇല്ലാതെയാകും. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നശിക്കുന്നതാണ്, അല്ല ഈ പ്രപഞ്ചം ഒന്നാകെ നശിക്കുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുവദനം അത് മാത്രമാണ് ബാക്കിയാകുന്നത്. എന്നാൽ ജനങ്ങൾ അവസാനിക്കുന്നതിന്റെ പിന്നിലാണ്, അവസാനിക്കാൻ പോകുന്ന കാര്യത്തിന് പിന്നിലാണ്. അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, പരിശ്രമങ്ങൾ നമ്മൾ വേർപ്പൊഴുക്കുന്നത് ഈ ദീനിനു വേണ്ടിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, നിങ്ങളിതാ നരകത്തിലേക്ക് ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു, നരകത്തിലേക്ക് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് വീഴാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. وانا اخذ بحجزكم, ഞാൻ ആകട്ടെ നിങ്ങളുടെ ഇടുപ്പിൽ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ. സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്ക് വീഴാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ ഇടുപ്പിൽ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമം അപ്രകാരമായിരുന്നു. നമ്മൾ എന്ത് പണിയാണ് എടുക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിലേക്കുള്ള ക്ഷണം, സഹോദരങ്ങളെ, നാം വളരെ അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം മുസ്ലിമീങ്ങൾ അതിൽ കുറവ് വരുത്തുന്നുണ്ട്. നമ്മൾ ആ കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും മഹത്തരമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ ആരുണ്ട്? സഹാബികളിൽ ചിലർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഈ ആയത്ത് അവതരിച്ചിരിക്കുന്നത് മുഅദ്ദിനീങ്ങളുടെ കാര്യത്തിലാണ്, അദാന് കൊടുക്കുന്ന മസ്ജിദുകളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ഒരു മിനിറ്റ് നേരത്തേക്ക് അവർ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. അതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരുണ്ട്? നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവന്റെ കാര്യം എന്താണ്? സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവന്റെ കാര്യം എന്താണ്? ബിദഅത്തിൽ നിന്ന് താക്കീത് ചെയ്യുന്നവന്റെ കാര്യം എന്താണ്? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. ദഅവത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന്, വാക്കുകൊണ്ടുള്ള ദഅവത്താണ്, പറഞ്ഞു കൊടുക്കുക. നന്മയിലേക്ക് നീ അവരെ ക്ഷണിക്കുക, തിന്മയിൽ നിന്ന് അവരെ നീ താക്കീത് ചെയ്യുക. വാക്കുകൊണ്ടുള്ള ദഅവത്തിനേക്കാൾ ചിലപ്പോൾ ഫലപ്രദമായേക്കാവുന്ന രണ്ടാമതൊരു ദഅവത്തുണ്ട്. അതേതാണ്? പ്രവർത്തനം കൊണ്ടുള്ള ദഅവത്താണ്. നീ അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൽപ്പിച്ചതുപോലെ ജീവിക്കുക. വാക്കുകൾ കൊണ്ടുള്ള പ്രബോധനം പോലെ തന്നെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ദഅവത്താണ് പ്രവർത്തനം കൊണ്ടുള്ള ദഅവ. അതിൽപ്പെട്ടതാണ് ഉദാഹരണത്തിന് സഹാബിമാർ അവർ വുദു പഠിപ്പിച്ച് നൽകിയത്. അനേകം ഹദീസുകളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻ, അബ്ദുള്ളാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻ, ഇങ്ങനെ അനേകം സഹാബിമാർ വുദു പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞുകൊണ്ടല്ല, ചെയ്തു കാണിച്ചു കൊടുത്തുകൊണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോൾ മറന്നുപോകുന്ന ദഅവത്തുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ദഅവത്തിന്റെ പരിധിയിൽ നമ്മൾ കാണാത്ത കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ വീട്ടിലുള്ളവരോടുള്ള ദഅവ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കളാണ്. നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ മക്കളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ നന്മയിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക്. അവർ നിന്നെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് നീ മാതൃകയാകേണ്ടത് പ്രവർത്തനത്തിലൂടെയാണ്. അവർ കുറെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നീ പ്രവർത്തിക്കുക എന്നത് അവരെ അതിലേക്ക് വളരെ വേഗം അടുപ്പിക്കുന്നതാണ്. നന്മകളിലേക്ക് അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയോട് യോജിച്ചതാകുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ വിളിക്കുന്നത് കണ്ടു. നീ ഇങ്ങോട്ട് വാ, എനിക്കൊരു കാരക്ക തരാം. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, എന്റെ കയ്യിൽ കാരക്കയുണ്ടോ? കാരക്കയുണ്ട്. കാരക്ക കയ്യിലില്ലാതെയാണ് നീ ആ കുട്ടിയെ വിളിച്ചിരുന്നത് എങ്കിൽ നീ പറഞ്ഞത് കളവാണ്. അങ്ങനെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് കളവാണ്. ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ ബാധിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണിത്, കുട്ടികളെ ഒരു വ്യക്തിയായി കാണാതിരിക്കുക എന്നത്. അവരോടുള്ള കളവ്, അവരോടുള്ള വാഗ്ദത്ത ലംഘനം, അവരോടുള്ള വാക്കുകൾ പാലിക്കാതിരിക്കുക, അതൊരു പ്രശ്നമായ ആളുകൾ കാണുന്നില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോകും, എന്നാൽ ചിലപ്പോ രാത്രി ആയിരിക്കും വരുത്. ആ വാക്ക് കുട്ടിയെ പഠിപ്പിക്കുന്നത് വാക്ക് പറഞ്ഞാൽ ലംഘിക്കാമെന്നാണ്. നീ അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നെ വരാതിരിക്കും, ഇന്നലെ നീ പറയ രാത്രി വരും, കൃത്യമായി പറഞ്ഞു കൊടുക്കുക. കളവ് പറയരുത്. ചെറിയ കാര്യത്തിലാണ് എങ്കിലും കുട്ടികളോട് കളവ് പറയരുത്. അവരോട് വാഗ്ദത്തം ലംഘിക്കരുത്. അഥവാ വാഗ്ദത്തം മറന്നുപോയാൽ മിഠായി വാങ്ങിച്ചിട്ട് വരട്ടെ വാപ്പ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ മറന്നുപോയി എങ്കിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക, എന്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ്, പറഞ്ഞു കൊടുക്കുക. സലഫുകൾ പറഞ്ഞതുപോലെ കാനു യദ്രിബൂനനാ അലൽ ഉഹൂദി വശ്ശഹാദാത്ത്, കരാറുകൾ പാലിക്കാത്തതിന്റെ പേരിൽ, അതല്ലെങ്കിൽ കരാറുകളിൽ അങ്ങോട്ട് പോയി കരാർ ചെയ്യുന്നതിന്റെ പേരിൽ ഞങ്ങളെ മുൻഗാമികൾ അടിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമായി അവർ കണ്ടിരുന്നു എന്നാണ്. കുട്ടികളോട് കളവ് പറയരുത്. അവർക്ക് മാതൃകയാവുക എന്നത് പ്രവർത്തനത്തിലൂടെ നാം കാണിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ 10 കൊല്ലം സേവിച്ചിട്ടുണ്ട്. അവിടുന്ന് ചില കാര്യങ്ങൾ എന്നോട് കൽപ്പിക്കും, ഞാനത് മറന്നുപോകും. ഞാൻ കളിക്കുന്നയാളാണ് എന്നത് കുട്ടികളൊപ്പം കളിക്കാൻ വേണ്ടി പോയി ആ കളിയിൽപ്പെട്ട് ഞാനത് മറന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോട് ചോദിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അവിടുന്ന് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം തെറ്റായി ചെയ്താൽ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ദഅവത്താണ്. രക്ഷിതാക്കൾ അവരുടെ മക്കളോട് അവരുടെ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദഅവത്താണ്. നിനക്ക് ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകാവുന്ന വലിയ സ്വത്തുകളിലൊന്നാണ് നിന്റെ മക്കൾ. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് തന്റെ മക്കളിലൂടെ വേണമെങ്കിൽ 5, 6, 7, 8 മനുഷ്യരുടെ ആയുസ് ജീവിച്ചു തീർക്കാൻ സാധിക്കും. കാരണം നിന്റെ മക്കൾ നിന്നെ കൊണ്ട് ചെയ്യുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം നിന്നിലേക്ക് വരവെക്കുന്നതാണ്, നിന്റെ നന്മയിൽ രേഖപ്പെടുത്തുന്നതാണ്. ഒരാൾക്ക് 5 മക്കളുണ്ട്, 5 മക്കളെ സാലിഹീങ്ങളായി ബാക്കി വെച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. ഈ 5 മക്കൾ ചെയ്യുന്ന നന്മകൾ അത് ഈ പിതാവിന്റെ നന്മകളിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾ ചിലപ്പോ 5, 6 ആളുകളുടെ ആയുസ് ജീവിച്ചതുപോലെ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നന്മകളാണ് അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം, മക്കളുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം. അവരെ നന്മയിൽ വളർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഉന്നതമായ പദവിയാണ് അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കുമ്പോൾ അയാളെക്കാൾ ഉന്നതമായ പദവിയിലുള്ള ആളുകളോടൊപ്പമാണ് അയാൾ ഇരിക്കുന്നത്. ഇത്ര വലിയ സ്ഥാനം അയാൾക്ക് ലഭിക്കേണ്ടതില്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം. വലിയ സ്ഥാനത്താണ് അയാൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അയാൾ ചോദിക്കും, അല്ലാഹു ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത്ര വലിയ പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അയാളോട് മറുപടി നൽകപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കാരണത്താലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നത് എന്താണ് എന്ന ബോധ്യത്തിലായിരിക്കുക നമ്മുടെ മക്കളോട് പെരുമാറുന്നത്. നിനക്ക് ഒന്നല്ലെങ്കിൽ ഷർറായ ഒന്ന് വിട്ടേച്ചു പോകാം, അല്ലെങ്കിൽ ഖൈറായ ഒന്ന് വിട്ടേച്ചു പോകാം. അപ്പോൾ അത് ദഅവത്താണ്. അതുപോലെ നിന്റെ ഭാര്യയോടുള്ള നിന്റെ പെരുമാറ്റം ദഅവത്താണ്. വാപ്പയോടും ഉമ്മയോടുമുള്ള നിന്റെ പെരുമാറ്റം ദഅവത്താണ്. ഇതൊക്കെ ദഅവത്തിന്റെ ഭാഗം തന്നെയാണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ്. നിന്റെ അയൽവാസികളോട് നിനക്ക് നിന്റെ പ്രവൃത്തിയിലൂടെ ദഅവത്ത് നടത്താം. ഒരു വാക്കുപോലും നീ പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ പെരുമാറ്റത്തിലൂടെ നിനക്ക് അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. അപ്പോൾ അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ ചില ആളുകൾ അബദ്ധം വരുത്തുന്ന ഒരു കാര്യമുണ്ട്. ചിലർ പറയും, ഒന്നാമത്തെ കാര്യം പഠിക്കലാണ്, രണ്ടാമത്തെ കാര്യം പ്രവർത്തിക്കലാണ്, മൂന്നാമത്തെ കാര്യം ദഅവത്താണ്. അപ്പോൾ ഞാൻ പ്രവർത്തിക്കാത്ത ഒരു കാര്യം, അത് എനിക്ക് ഒരാളെ ഉപദേശിക്കാൻ അനുവാദമുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടാൽ അതിനെ എതിർക്കാൻ എനിക്ക് അനുവാദമുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത നന്മകളാണ് എങ്കിലും, അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയാണ് എങ്കിലും, ഒരാളൊരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ തിരുത്തണം, പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. ഒരാളൊരു നന്മ ചെയ്യാത്തത് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നന്മ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ചില ആളുകൾ ചോദിച്ചേക്കാം, ഖുർആനിൽ ആയത്തുകളുണ്ടല്ലോ. പണ്ഡിതന്മാർ പറഞ്ഞു, നിന്റെ മേൽ രണ്ട് വാജിബുകളുണ്ട്. ഒന്നാമത്തെ ബാധ്യത നീ അറിഞ്ഞത് പ്രാവർത്തികമാക്കലാണ്. രണ്ടാമത്തെ ബാധ്യത നീ അറിഞ്ഞത് മറ്റൊരാൾക്ക് അറിയിച്ചു നൽകലാണ്. നീ ആദ്യത്തെ ബാധ്യത നിറവേറ്റിയില്ല എന്നതുകൊണ്ട് നിന്റെ രണ്ടാമത്തെ ബാധ്യത അവസാനിക്കുന്നില്ല. ഒരു ഹറാമായ ഒരു കാര്യം, അത് ഹറാമാണ് എന്ന് അറിഞ്ഞാൽ ഉപേക്ഷിക്കൽ നിന്റെ മേൽ ബാധ്യതയാണ്. അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ നീ ഒന്നാമത്തെ ബാധ്യതയിൽ തന്നെ കുറവ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കരുതി വേറെ ഒരാൾ ആ ഹറാം ചെയ്യുമ്പോൾ അയാളെ തിരുത്തുന്നത് ഉപേക്ഷിക്കുക എന്നത് പാടില്ല, കാരണം അത് മറ്റൊരു ബാധ്യതയാണ്, അത് രണ്ടാമത്തെ ബാധ്യതയാണ്. അനേകം പണ്ഡിതന്മാർ സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, തിന്മകൾ ചെയ്യാത്തവർ മാത്രം ജനങ്ങളെ തിരുത്താൻ തുടങ്ങിയാൽ നബിമാരല്ലാതെ മറ്റൊരാളും ജനങ്ങളെ തിരുത്താൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നസാറാക്കൾ കണ്ടെത്തിയ പിഴച്ച നിയമങ്ങളിലൊന്നാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന വർത്തമാനം. അങ്ങനൊരു കാര്യമില്ല, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് ഒന്നല്ലേ മലക്കുകൾ വരേണ്ടി വരും, അല്ലെങ്കിൽ നബിമാരെ കൊണ്ടുവരേണ്ടി വരും. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. മനുഷ്യനാണോ നിന്റെ അടുക്കൽ പാപം സംഭവിക്കും? തെറ്റ് സംഭവിക്കാതിരിക്കുക എന്നതല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യും. നീ മനുഷ്യനാണ്, മലക്കല്ല. സഹാബികളിൽ ചിലർ അവർ ചെയ്തു പോകുന്ന തിന്മകൾ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേദന പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗലം തുസ്നിബു ലസാഫഹത്കുമുൽ മലായിക, നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ മലക്കുകൾ നിങ്ങളോട് സലാം പറയും, കാരണം നിങ്ങൾ മലക്കായി, പിന്നെ മനുഷ്യനല്ല. നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ മാറ്റുകയും മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരികയും ചെയ്യും. അവർ തിന്മ ചെയ്യുകയും അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇബാദത്തുകളിൽ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിന് ചില കാര്യങ്ങളിൽ ഇസ്ലാമിനോട് തുല്യമായ പദവിയാണ് തൗബക്കുള്ളത്. തൗബ മഹത്തരമായ ഇബാദത്താണ്. ഇസ്ലാമിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിനു മുൻപുള്ള അയാളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുപോലെയുള്ള ഒരൊറ്റ നന്മ മാത്രമാണുള്ളത്, അത് തൗബയാണ്. തൗബക്ക് മാത്രമേ ആ പദവിയുള്ളൂ. ഒരാൾ തൗബ ചെയ്താൽ അവൻ്റെ മുൻപുള്ള തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അക്കാര്യത്തിൽ ഇസ്ലാമും തൗബയും തുല്യ പദവിയിലാണ്. ഇത്ര മഹത്തരമായ ഇബാദത്ത് അത് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അടുത്ത് തിന്മ ഉണ്ടായിരിക്കണം. മനുഷ്യനാണോ തിന്മ ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് സംഭവിക്കുന്നവരാണ്. അവരിൽ ഏറ്റവും നല്ലവർ ആ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്നവരാണ്. ഈ പറഞ്ഞതൊന്നും തിന്മയെ നിസ്സാരവൽക്കരിക്കാനല്ല, പക്ഷെ തിന്മ സംഭവിക്കും. തിന്മ സംഭവിച്ചാൽ ഞാൻ ഈ തെറ്റൊക്കെ ചെയ്യുന്നു, ഞാൻ എങ്ങനെ ഒരാളെ ഉപദേശിക്കും എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ മറ്റൊരാളെ ആ തെറ്റിൽ നിന്ന് തിരുത്താൻ, ആ തെറ്റിൽ നിന്ന് വിലക്കാൻ വേണ്ടി നീ സംസാരിച്ചാൽ അതായിരിക്കും നീ നന്നാവാനുള്ള കാരണമായി തീരുക. അപ്പൊ അതുകൊണ്ട് പിന്നെ നീ ആ തെറ്റിലേക്ക് പോകില്ല. ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വേറെ ഒരാൾ ആ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അയാളെ നീ അതിൽ നിന്ന് തിരുത്തിയാൽ, അങ്ങനെ തിരുത്തുക എന്നത് കാരണത്താൽ പിന്നീട് ചിലപ്പോൾ ആ തിന്മ നിന്റെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കും. എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ അവൻ്റെ മനസ്സിൽ തന്നെ സ്വയം തോന്നും, ഞാൻ വേറെ ആളുടെ ഉപദേശിച്ച് ഞാൻ തന്നെ ഈ തെറ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും, നന്മകളിൽ കുറവുണ്ട് എങ്കിലും, സഹോദര, ഒരാളെ ഉപദേശിക്കേണ്ട ഘട്ടം വന്നാൽ നീ ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിക്കപ്പെട്ടാൽ അയാൾ ഒരിക്കൽ തിരിച്ചു, നീ ഇതൊക്കെ ചെയ്യുന്ന ആളല്ലേ, നീ ആരെ എന്നോട് പറയാൻ എന്ന് തിരിച്ചു ചോദിക്കരുത്. എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരാൾ ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നീ നിന്റെ പാട്ടിന് പോ എന്ന് തിരിച്ചു പറയുക എന്നത് ഗുരുതരമായ പാപമാണ്, വളരെ ഗുരുതരമായ തെറ്റാണ്. അത് എത്ര ചെറിയ ആളാവട്ടെ വലിയ ആളാവട്ടെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ ആരെ എന്നോട് ചോദിക്കാൻ എന്ന് തിരിച്ചു ചോദിക്കാൻ നിനക്ക് അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണോ ബാക്കിയുള്ള ആളുകൾ? അപ്പോൾ ദഅവത്ത് എന്നത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക് മാത്രം പറഞ്ഞതല്ല. അങ്ങനെ ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നബിമാരല്ലാതെ ഉണ്ടാവുകയുമില്ല. തെറ്റുകൾ സംഭവിച്ചാലും തൗബ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, മറ്റൊരാളിൽ തിന്മകൾ കണ്ടാൽ അത് ഉപദേശിച്ചു കൊടുക്കുക, അതിൽ മടി കാണിക്കരുത്. ഈ ചിന്ത പല ആളുകളുടെയും മനസ്സിൽ പിടികൂടിയത് കൊണ്ടാണ് ഇക്കാലഘട്ടത്തിൽ വ്യഭിചാരവും തോന്നിവാസങ്ങളും ഇങ്ങനെ വ്യാപകമായത്. ആളുകൾ ഉപദേശിക്കൂല, പറഞ്ഞു കൊടുക്കൂല. കാരണം ചിലപ്പോൾ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവന് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അവന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ പറയില്ല. ഇങ്ങനെ എല്ലാവരും പറയുന്നത് അവസാനിപ്പിച്ചാൽ പിന്നീട് ഈ തിന്മ അത് വ്യാപകമായി തീരും, അത് തടയാൻ പറ്റാത്ത അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്ത് എന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് മൂന്നാമത്തെ മസ്അല. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.